previously on Salt Mango Tree Podcast.
ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ പറ്റിയാണ്. 420 ടൺ ഉള്ള ഒരു സാധനമാണ് നമ്മൾ സ്പേസിൽ കൊണ്ടുപോയി വെച്ചേക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല, എല്ലാവർക്കും ഇതിൽ പങ്കാളികളാവാം.
Now let's listen to the second part of this episode about the International Space Station.
രണ്ട് സെക്കൻഡ് ഒന്ന് സ്പേസിൽ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിത്തെറിക്കും. കാര്യം അകത്തുള്ള പ്രഷറും പുറത്തുള്ള പ്രഷറും ഡിഫറൻ്റ് അല്ലേ. പൊട്ടിത്തെറിക്കുമെന്ന് എനിക്കറിയണ്ട, പക്ഷേ ആള് തീരും, അത് ഉറപ്പാണ്. എന്തായാലും പിന്നെ രണ്ടാമതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ ഗ്രാവിറ്റിയാണ്. സീറോ ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും എന്ത് ഒബ്ജക്റ്റും സ്പേസിൽ ഓർബിറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രീ ഫോളിലാണ്. ആക്ച്വലി അത് വീണുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ എർത്തിനെ മിസ്സാവും, അത്രേ ഉള്ളൂ. ഇങ്ങനെ എർത്ത് ഇങ്ങനെ മിസ്സായി പോയിക്കൊണ്ടിരിക്കുക. അതൊരു ഫിസിക്സിലാണെങ്കിൽ നമ്മളുടെ പ്രൊജക്റ്റൈൽ മോഷൻ്റെ പറയാം, 45 ഡിഗ്രി ആംഗിള് ഒരെണ്ണം പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആർക്കിലാണ് പോണത്. ഈ ആർക്കിൻ്റെ ഈ വലിപ്പം കൂടി ഏറ്റവും അവസാനം എർത്തിൻ്റെ റേഡിയസ് ഉണ്ടല്ലോ, ആ റേഡിയസിന് ഒത്ത് ഒബ്ജക്റ്റ് ഇങ്ങനെ എന്തോ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓർബിറ്റിലായി. അതാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്, അത്രേ ഉള്ളൂ. പ്രൊജക്റ്റൈൽ മോഷൻ തന്നെയാണ്, എർത്തിൻ്റെ ഗ്രാവിറ്റിക്ക് അകത്ത് നിൽക്കുന്നത് തന്നെയാണ്. പക്ഷേ ഫ്രീ ഫോളിലുള്ളതുകൊണ്ട് അതിനകത്ത് ഗ്രാവിറ്റി ഇല്ലാത്ത കണക്ക് തോന്നുന്നത്. സോ ഇതിൻ്റെ അകത്ത് പെർമനൻ്റ് ആയിട്ട് ഫ്രീ ഫോളായതുകൊണ്ട് സീറോ ഗ്രാവിറ്റിയാണ്. അപ്പോൾ സീറോ ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ഒക്കെ നടത്താൻ പറ്റും. ഈ വെള്ളമൊക്കെ ഇങ്ങനെ പറന്ന് വരുമ്പോൾ നമുക്ക് ചെന്ന് പറന്ന് നിന്ന് വെള്ളത്തെ കടിച്ചൊക്കെ തിന്ന, പിന്നെ ഈ മെഴുകിരിയൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ സാധാരണ ഫ്ലെയിം കണക്കല്ല, അതൊരു ഹെമിസ്ഫിയർ ആയിട്ട് ഇങ്ങനെ കൂടെ കൂടിയിരിക്കും. കരഞ്ഞൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിന്ന് വെള്ളം കണ്ണീരിങ്ങനെ ഒഴുകത്തില്ല, അവിടെ കണ്ണിൽ തന്നെ പറ്റിയിരിക്കത്തേയുള്ളൂ. അങ്ങനെ കുറേ പരിപാടികളുണ്ട് സ്പേസിൽ, നല്ല രസമാണ്. പിള്ളേരുടെ കൊച്ചു പിള്ളേർ കളിക്കുന്ന കണക്ക് ആസ്ട്രോണോസ് കിടന്ന് കളിക്കുന്ന കാണാമല്ലോ അതിൻ്റെ അകത്ത്, അത് ഈ നല്ല രസമാണ്. പക്ഷേ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മസിൽ മാസം ബോണ്ടൻസിറ്റിയൊക്കെ പോകും. അതുകൊണ്ട് അവർ ഒരു നമ്മളുടെ ഇവിടുത്തെ ഈ അർണോൾഡൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന കണക്ക് അവിടെ വർക്കൗട്ട് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. അവർ വർക്കൗട്ട് കുറേ നേരം എക്സസൈസും ബാക്കിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക, കാര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മസിൽ മാസം നഷ്ടപ്പെട്ടു പോകും. ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആണ് ആസ്ട്രോണോമേഴ്സ് എന്നൊക്കെ പറയുന്നത്, ആസ്ട്രോനോട്ട്സ്. ആസ്ട്രോണോമേഴ്സ് എന്ന് ഇത്രയും പറയുന്നുണ്ട്, ആസ്ട്രോനോട്ട്സ്. വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ എക്സ്പ്ലറേഷൻ ഇത് സഹായിക്കും. ഇപ്പം തന്നെ മാസിലോ ചന്ദ്രനിലോ അല്ലോ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ മാജിക്കലി കൊണ്ടുവന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഹാബിറ്റേറ്റായി. കാര്യം സെൽഫ് സഫിഷ്യൻ്റ് ആണ് സാധനം, അവിടെ ഹാബിറ്റേറ്റായി. അവിടെ പിന്നെ കുറച്ച് ഫുഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുമെന്നേ ഉള്ളൂ. അത് മാഷ്യൻസിനും വേണ്ടല്ലോ, അത് കണക്ക് കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കാം. അപ്പം അങ്ങനെ മാസിലും പിന്നെ ഈ ചന്ദ്രനിലും എല്ലാം കോളനൈസേഷൻ നടത്താനായിട്ടുള്ള എക്സ്പീരിമെൻറ്റ്സും ബാക്കി കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ഇന്റർനാഷണൽ സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അല്ലാതെ നമ്മളെ സ്റ്റുഡൻസിനൊക്കെ ഇതേ കണക്ക് പ്രോജക്ട്സ് ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു പിള്ളേരൊക്കെ, 10 പഠിക്കുന്ന പിള്ളേരൊക്കെ സ്പേസിൽ ഓരോ ചെയ്യാനുള്ള പ്രോജക്റ്റൊക്കെ പുറത്തൊക്കെ കുഞ്ഞു പിള്ളേരൊക്കെ ഇതേ കണക്ക് ഓരോ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നാസയുടെ സംഭവത്തിൽ അയക്കാറുണ്ട്. എഡ്യൂക്കേഷനായിട്ട് നമുക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു എന്ത് നിങ്ങൾ എന്ത് ടൈപ്പിലുള്ള സയൻസുമായിട്ട് ബന്ധപ്പെട്ട ആളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വല്ല പ്രോജക്റ്റും സ്പേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ കത്തുകളും എഴുതി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലോട്ടൊക്കെ സംഭവം കയറ്റിവിടാൻ ചിലപ്പോൾ പറ്റും. അങ്ങനൊരു അത് എഡ്യൂക്കേഷനായിട്ട് അങ്ങനൊരു പരിപാടിയുണ്ട്. പിന്നെ കൾച്ചറൽ ഔട്ട്റീച്ച് ഉണ്ട്. നമ്മളുടെ കൾച്ചറിനെ ഭൂമിയുടെ വലയത്തിൽ നിന്നും പുറത്തോട്ട് ഇങ്ങനെ കൊണ്ടുപോകണ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു പരിപാടിയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൾച്ചർ തന്നെ ഭൂമിക്കകത്ത് മാത്രം ഉൾക്കൊള്ളുന്ന ഒന്നല്ല, അത് ഭൂമിക്കും അതീതമായിട്ടുള്ളൊരു സംഭവമാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു സ്പിരിറ്റലായിട്ടുള്ള രീതിയിലും ചില ആളുകളൊക്കെ അങ്ങോട്ട് പോകാറുണ്ട്. എനിക്കൊന്നും മനസ്സിലാവില്ല, പക്ഷേ എന്തോ സ്പിരിറ്റൽ പരിപാടികളൊക്കെയാണ്. അതിനുശേഷം ഇത്രയൊക്കെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്, വേറെ ഫങ്ഷൻസ് ഒന്നുമില്ല. പിന്നെ ഇതിന് പിന്നിലൊരു ഓവറോളായിട്ടൊരു ഗ്ലോബലായിട്ടുള്ള ഒരു ഫങ്ഷൻ കൂടെ ഉണ്ട്, എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ആയിട്ട് യൂണിറ്റി ഇത് പ്രൊമോട്ട് ചെയ്യൂ എന്നുള്ളതാണ്. താഴെ എന്ത് അടി നടന്നാലും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുള്ള ആസ്ട്രോനോട്ട്സ് തമ്മിൽ ചങ്ക. അപ്പം അത് ഒരു തരത്തിൽ എന്താ പറയുക, ഒരു ഗ്ലോബലായിട്ടുള്ള നമ്മളുടെ മനുഷ്യരാശിയെ ഒരു ഗ്ലോബൽ കൾച്ചറൽ ആയിട്ട് കാണാൻ സഹായിക്കാറുണ്ട്. പിന്നെ എന്തായാലും അതിനുശേഷം പിന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷനും ബാക്കി കാര്യങ്ങളൊക്കെ പക്കാ ടെക്നിക്കലാണ്. അത് നമ്മൾക്കൊരു വീഡിയോ ആണെങ്കിൽ പോലും പറയാനൊക്കെ അതില്ല, അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് മൊഡ്യൂൾ വൈസ് അസംബിൾ ചെയ്യുന്നൊരു സാധനമാണെന്ന് മാത്രമേ നമുക്ക് പറയാനൊക്കെ അതുള്ളൂ. അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ നമുക്കെന്താ പറയുക, അങ്ങ് നൈസിന് സ്കിപ്പ് ചെയ്യാം, അതാവും നല്ലത്. ഇതിൻ്റെ അകത്ത് കുറേ പരിപാടികളുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വായിച്ചു നോക്കിയാൽ രസമാണ്. ഇതിൻ്റെ അകത്തുള്ള ഈ ഡോക്കിങ്ങും തെർമോറെഗുലേഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൊളിയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കേട്ടിട്ട് താല്പര്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ഇതിനെ പറ്റിയുള്ള. പക്ഷെ എന്തായാലും ഈ മിഷൻ ഇങ്ങനെയൊക്കെ വലിയ രീതിയിൽ പോകണമെന്നുണ്ടെങ്കിലും ഇതിനൊരു അവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇത് ബൈ ഡിസൈൻ ഈ സ്പേസ് ക്രാഫ്റ്റ് ഒക്കെ ഒരു 10-20 അല്ലെങ്കിൽ 10-30 വർഷമൊക്കെ ലാസ്റ്റ് ചെയ്യാൻ ഒക്കും. പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ട് എന്ന് വെച്ചാൽ എന്നാലും സ്പേസിലായതുകൊണ്ട് സേഫ്റ്റി മാർജിൻ വളരെ സ്ട്രിക്റ്റാണ്. അപ്പം ഒരു ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് ഫെയിലായാൽ തന്നെ വലിയ വിഷയമാണ്. ഇതെന്ന് പറയുന്ന സ്പേസിൽ ഇരിക്കുന്നവർ മാത്രമല്ല, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ കണക്ക് മുട്ടനായിട്ടുള്ള സാധനം ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സിറ്റിയിലോട്ടോ എല്ലാം വന്ന് വീണ് കഴിഞ്ഞാൽ, സ്പേസിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അത് വലിയ ആപത്താണ്. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, അതല്ല മെയിനായിട്ടുള്ള റീസൺ. എങ്കിലും ഇത് ചെറിയ രീതിയിൽ പഴക്കമാകുമ്പോഴേ ഡീകമ്മീഷൻ ചെയ്യും. അതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജർ സ്പേസിലുള്ള കാര്യങ്ങൾ. അതിനായിട്ട് കടലിൻ്റെ നടുക്കായിട്ട് പ്രത്യേക ഒരു ഏരിയ തന്നെയുണ്ട് ഈ സ്പേസ് ക്രാഫ്റ്റുകളെ ഇത് കണക്ക് ഇറക്കാനായിട്ട്. അവിടെ കൂടെ മെറീൻ ട്രാഫിക് ഒന്നുമില്ല, ഐലൻഡ്സ് ഒന്നുമില്ല, ഷിപ്പ് ഇത് കണക്ക് പ്ലെയിൻ ട്രാവൽ ഒന്നുമില്ലാത്ത ഒരു വലിയൊരു ഏരിയ ഉണ്ട് പസഫിക് ഓഷ്യനിൽ. അവിടെയാണ് യൂഷ്വലി ഈ പ്ലാൻഡ് ആയിട്ട് ഡീ ഓർബിറ്റ് ചെയ്ത് എയർക്രാഫ്റ്റുകൾ അല്ലെ ഈ സ്പേസ് സംഭവങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇറക്കുന്നത്. അപ്പം ഇറക്കുന്നതെന്ന് പറയാൻ പോലെ കൊണ്ടുവന്ന് അങ്ങ് വീഴ്ത്തുന്നത്. അപ്പം ആ ഏരിയ ഇതേ കണക്ക് ആ ഏരിയയിലോട്ട് കുറച്ച് നാൾ കഴിയുമ്പം അത് കറക്റ്റായിട്ട് ഇപ്പം ഇങ്ങനെ വലിച്ചു നീട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ആയുസ്. പക്ഷേ ആ ഏരിയയിലോട്ട് കുറച്ച് ഒരു 10 വർഷത്തിൻ്റെ അകം മിക്കവാറും ഇന്റർനാഷണൽ സ്റ്റേഷനെ കൊണ്ടുവന്ന് ഇടും. അപ്പം അത്രയും നാളെ ഇതിങ്ങനെ ആകാശത്ത് കാണാൻ ഒക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ മറ്റേ ഒരു ആപ്പൊക്കെ ഉണ്ട്, ആപ്പൊക്കെ എടുത്തിട്ട് ഫോണിൽ നിങ്ങളുടെ മുകളിൽ കൂടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോവുകയാണെങ്കിൽ രാത്രി അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഒരു എക്സ്പീരിയൻസാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെ അറിഞ്ഞ ശേഷം അത് നോക്കുന്നതെന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസാണ്. കാര്യം നമ്മൾ ലിറ്ററലി ഏറ്റവും ഉയരങ്ങളിൽ നിൽക്കുന്ന കാണണമെന്നുണ്ടെങ്കിൽ ആ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നോക്കിയാൽ മതി, ആസ് എ സ്പീഷീസ്. പിന്നെ എന്തായാലും ഇപ്പം നമ്മളുടെ ഇന്ത്യക്കാർ അങ്ങോട്ട്, അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു രീതി നോക്കിയിട്ട് ഒരു ഇന്ത്യക്കാരന് ഇന്ത്യൻ റോക്കറ്റിൽ കയറി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കയറാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. അതാണ് ഒരു വിഷമം. കാര്യം അതിന് മുമ്പേ മിക്കവാറും ഇതിനെ ഡി ഓർബിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഗഗയാനും ബാക്കി കാര്യങ്ങളും എല്ലാം ഇപ്പം പ്ലാനിങ് ഉണ്ട്. ഇപ്പം പറയാനൊക്കത്തില്ല, ചിലപ്പം ഡി ഓർബിറ്റിന് ഒരാഴ്ച മുമ്പല്ലോ ആയിരിക്കും നമ്മളൊന്ന് കയറി നമ്മളുടെ എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് അത് ഡി ഓർബിറ്റ് ചെയ്യും. അങ്ങനെ ആയിരിക്കും ഇൻ്റർനാഷണൽ റിലേഷൻസും നമ്മുടെ ISRO-ഓടുള്ള ആളുകളുടെ ഒരു ബഹുമാനവും വെച്ച് നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് ഒരു 6 മാസം വല്ലതും കാത്തിരിക്കാൻ മാത്രമുള്ള മനസ്സൊക്കെ ഉണ്ട് പുറത്തുള്ള ഓർഗനൈസേഷൻസ്. ആക്ച്വലി അത്ര അവർ തമ്മിൽ നാസ, റോസ്കോസ്മോസ്, അവരൊക്കെ തമ്മിൽ നല്ല കോമ്പറ്റീഷനിലും ഉപരി ഒരു കോർഡിനേഷനും പിന്നെ ഒരു കോഓപ്പറേഷനും ഒക്കെയാണ്. അതുകൊണ്ട് പറയാൻ ഒക്കത്തില്ല, എങ്കിലും വളരെ ടൈറ്റാണ്. എന്തായാലും ഇതാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. നമ്മൾ എന്താ പറയുക, സയൻസ് ഫിക്ഷനിലൊക്കെ കാണുന്നതിലുള്ള ഈ സ്പേസ് ക്രാഫ്റ്റുകളുടെ ഒരു എന്താ പറയുക, ഏറ്റവും റിയലി ഇൻ റിയൽ ലൈഫ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ എന്ന് പറയാൻ പറ്റുന്ന ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനാണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ കണക്ക് സ്റ്റാർട്രക്ക് യൂണിവേഴ്സിനെ പറ്റിയും പിന്നെ നമ്മളുടെ ഫ്യൂച്ചർ സ്പേസ് പ്ലാൻസിനെ പറ്റിയും നമ്മളെ ISRO പറ്റിയും എല്ലാം ചെയ്യണമെന്ന് എനിക്കുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു റെസ്പോൺസ് ഒക്കെ അനുസരിച്ചിരിക്കും കാര്യം. എല്ലാ ഇപ്പം ഒരുവിധം എല്ലാ എപ്പിസോഡ്സും എക്സ്പെരിമെൻ്റലാണ്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് ഇതിന് അത്യാവശ്യം ലിസൺസ് ഉണ്ടെങ്കിൽ ഞാൻ അനുസരിച്ച് അതിൻ്റെ പുറത്ത് പോകും. ഞാൻ ഒരു മാസം ഒരു നോക്കിയിട്ട് ഏതാണ് ഏറ്റവും പെർഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ചെണ്ണടുത്ത് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ രീതി. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്കും ബാക്കിയെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം.